യെശയ്യാവിൻ്റെ പുസ്തക പഠനത്തിലൂടെ കഴിഞ്ഞ ദിവസം നാം വരുവാൻ പോകുന്ന ഒരു രാജാവിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ചിന്തിച്ചുവല്ലോ. 10-ാം അധ്യായത്തിൽ ശത്രുവായ അശൂരിൻ്റെ കയ്യിൽ നിന്നും യഹൂദയും ഇസ്രായേലും വിടുവിക്കപ്പെടുന്നതും അന്ത്യനാളിൽ ഇസ്രായേൽ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ നിന്നും വിടുവിക്കപ്പെടും എന്നുമുള്ള പ്രവചനത്തെക്കുറിച്ചുമാണ് നാം പറഞ്ഞു നിർത്തിയത്. ഇന്ന് 11-ും 12-ും അധ്യായങ്ങൾ നാം പഠിക്കുവാൻ പോകുകയാണ്. ഒരു പുതിയ ഭരണത്തിന് കീഴിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുന്നത് 11-ാം അധ്യായത്തിൽ നാം കാണുന്നു. 11-ാം അധ്യായത്തിന്റെ വിഷയം രാജാവിന്റെ ശക്തിയും ആളത്വവും രാജ്യത്തിന്റെ ഉദ്ദേശവും പരിപാടിയുമാണ്. 7-ാം അധ്യായത്തിൽ തുടങ്ങിയ പ്രവചനത്തിന്റെ തുടർച്ചയാണ് 11-ാം അധ്യായത്തിലും നാം കാണുന്നത്. 12-ാം അധ്യായത്തിൽ ഇത് അവസാനിക്കുന്നു. ഒരു നിരപ്രവചനമാണ് നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഹൂദ രാജാവായിരുന്ന ആഹാസിന്റെ വാഴ്ചക്കാലത്ത് നൽകപ്പെട്ട ഈ പ്രവചനങ്ങൾക്ക് തുടർമാനമായ ഒരു പുരോഗതിയുണ്ട്. കഴിഞ്ഞ അധ്യായങ്ങളിൽ ന്യായവിധിയുടെ ഒരു സമയത്തെ നാം കണ്ടു. കർത്താവ് ഇതിനെ മഹാപീഡനം എന്ന് വിളിച്ചു. 11-ാം അധ്യായം തിരുവചനത്തിലെ മശിഹായെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്നത്രേ. കർത്താവായ യേശു ക്രിസ്തു രാജ്യം സ്ഥാപിക്കുന്നതിനായി വരുന്നതിനെക്കുറിച്ചും തന്റെ പരിപാടികളെക്കുറിച്ചുമാണ് ഈ 11-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. രാജാവിന്റെ ആളത്വവും ശക്തിയും 1-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള, ഈ പ്രയോഗം രസകരമാണ്. ദാവീദിനെ ഇവിടെ പരാമർശിക്കുന്നില്ല, മറിച്ച് ദാവീദിന്റെ പിതാവിനെയാണ്, അതായത് ഇശായിയെക്കുറിച്ച്, ദാവീദിന്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞാലും അത് ദാവീദിന്റെ വംശാവലി തന്നെയാണെന്നത് ശരിയാണ്. അതെന്താ ഒരുപാട് പഠിക്കാനിരിക്കുന്നത് എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. എന്നാൽ എന്തുകൊണ്ടായിരിക്കും യെശയ്യാവ് ഇശായിയെ വരെ പുറകോട്ട് പറഞ്ഞു പോയത്? ദാവീദിനെ പറഞ്ഞാൽ പോരായിരുന്നു? അതെ, രാജവംശം ആരംഭിക്കുന്നത് ദാവീദ് മുതലാണ്. ഇശായി ഒരു സാധാരണ കർഷകനായിരുന്നു. ഒരു ആട്ടിൻപറ്റത്തിന്റെ ഉടമയായി ബേത്ലഹേം എന്ന ചെറിയ പ്രദേശത്ത് പാർത്തിരുന്ന ഒരു സാധാരണക്കാരൻ. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലമായപ്പോഴേക്കും ദാവീദിന്റെ വംശം സാധാരണക്കാരന്റെ ആ നിലയിലേക്ക് മാറിപ്പോയിരുന്നു. യേശുക്രിസ്തു ഒരു തച്ഛനായിരുന്നുവല്ലോ. അതുകൊണ്ട് യെശയ്യാവ് വളരെ സൂക്ഷ്മത്തോടെ പറയുകയാണ്, മുള പുറപ്പെടുന്നത് ഇശായിയുടെ കുറ്റിയിൽ നിന്നുമാണ്, വെറും സാധാരണക്കാരൻ. മുള എന്നത് ജീവനുള്ള ഇതളിനെ കാണിക്കുന്നു. ഇത് 2-ാം പ്രാവശ്യമാണ് ഈ പുസ്തകത്തിൽ മുള എന്ന പ്രയോഗം നാം കാണുന്നത്. ആദ്യത്തേത് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ്. കർത്താവിന് നൽകിയിട്ടുള്ള വിവിധ പേരുകളിൽ ഒന്നാണിത്. ഇനി 2-ാം വാക്യം നോക്കിക്കേ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മേലുള്ള 7 വിധ ആത്മാധിവാസത്തെയാണ് ഈ വാക്യം വിശദീകരിക്കുന്നത്. അതായത് അവന്റെ ശക്തിയുടെയും ആളത്വത്തിന്റെയും 7 പൂർണതകൾ, തികവുകൾ ഇതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 1, യഹോവയുടെ ആത്മാവ്. 2, ജ്ഞാനത്തിന്റെ ആത്മാവ്. 3, വിവേകത്തിന്റെ ആത്മാവ്. 4, ആലോചനയുടെ ആത്മാവ്. 5, ബലത്തിന്റെ ആത്മാവ്. 6, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 7, യഹോവ ഭക്തിയുടെ ആത്മാവ്. ദൈവത്തിന്റെ വചനത്തിൽ 7 എന്ന സംഖ്യ പൂർത്തീകരണത്തെ കുറിക്കുന്നതാകണം എന്നില്ല. ഈ സംഖ്യയുടെ പ്രഥമമായ അർത്ഥം പൂർണത അഥവാ തികവ്, നിറവ് എന്നൊക്കെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന് 34-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. എഫേസ്യലേഖനത്തിലും 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായിരിപ്പീൻ എന്ന് പ്രബോധിപ്പിക്കുന്നു. ആത്മനിറവുള്ളവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആത്മാവ് നിറഞ്ഞവനായിരുന്നു എന്ന് നാം വായിക്കുന്നു. 1, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. കർത്താവായ യേശു ക്രിസ്തു തന്റെ മനുഷ്യാവതാരത്തിൽ ആത്മാവിന്റെ ശക്തിയിലാണ് മുന്നേറിയത്. അവൻ വീണ്ടും വരുമ്പോൾ ആത്മാവിന്റെ ശക്തിയാൽ തന്നെ ഭരണം നടത്താൻ പോകുന്നു. 2, ജ്ഞാനത്തിന്റെ ആത്മാവ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനമായി തീർന്നു എന്ന് നാം വായിക്കുന്നു. എനിക്കും താങ്കൾക്കും ഈ ജീവിതത്തിൽ ശരിയായ നേതൃത്വവും നടത്തിപ്പും നൽകാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അവിടുത്തെ ആ ജ്ഞാനം, അതാണ് നമ്മെ നടത്തുന്നത്. ഇന്നത്തെ ഈ ലോകം നമുക്കൊട്ടും ചേരുന്നതല്ല. ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ നമ്മെ വീഴിക്കുവാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ അവന് യാതൊരു കുറവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ എല്ലായ്പ്പോഴും പിശാച് നമ്മിൽ എന്തെങ്കിലുമൊക്കെ കുറവ് കണ്ടെന്ന് വന്നേക്കാം. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ആവശ്യമാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്ന് നാം കാണുന്നു. മൂന്നാമതായി വിവേകത്തിൻ്റെ ആത്മാവ്. ആത്മീയ വിവേചനത്തെയാണ് ഇത് കാണിക്കുന്നത്. മിക്കവാറും ക്രിസ്തീയ വിശ്വാസികൾ ആത്മീയ വിവേചന ശക്തി ഇല്ലാത്തവരാകുന്നു എന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. തികച്ചും മാനുഷികമായ നിലയിൽ പ്രകടനം നടത്തുന്ന ചില വ്യക്തികളെ ചിലർ അന്ധമായി അനുഗമിക്കുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. താങ്കളും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ളവരുടെ മുഖം കണ്ടോ, ആളിൻ്റെ സ്വരം കേട്ടോ, ആളിൻ്റെ ഒരു പുസ്തകം വായിച്ചതുകൊണ്ടോ ഇങ്ങനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഒരിക്കലും അയാൾ പറയുന്നത് ദൈവവചനത്തിന് നിരക്കുന്നതാണോ എന്ന് അവർ വിവേചിക്കാറില്ല. ദൈവമക്കൾക്ക് വിവേകത്തിൻ്റെ ആത്മാവ് വളരെ ആവശ്യമായിരിക്കുന്നു. എക്കാലത്തെക്കാളും ഇന്ന് അത് വളരെ ആവശ്യം തന്നെ. എല്ലായ്പ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന വിഷയം ഇതാണ്, വിവേചനം. പ്രിയ സുഹൃത്തെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ ആരെന്നും അല്ലാത്തവർ ആരെന്നും തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിപാടി ഏതെന്നും മനുഷ്യൻ്റെ പരിപാടി ഏതെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം പേരും സ്വന്തം സംഘടനയും സ്വന്തം കുടുംബവും ഉയർത്തുവാൻ തത്രപ്പെടുന്നവരെ നാം തിരിച്ചറിയണം. എവിടെയാണ് നാം നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും ചെലവഴിക്കുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. ഇന്ന് ആളുകളെ വശീകരിക്കുവാൻ കഴിവുള്ള ഒരുപാട് കഴിവുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അവരിൽ കണ്ടാലും ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടാണോ അവർ പോകുന്നത് എന്ന് നാം ചിന്തിക്കണം. യേശുവെന്നും സ്തോത്രമെന്നും ഹല്ലേലൂയ എന്നും പറയുന്നവരെല്ലാം വാസ്തവത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നവരാകുന്നു എന്ന് നമുക്ക് ഉറപ്പായി പറയുവാൻ സാധിക്കില്ല. ഈ വിവേചനം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമതായി ആലോചനയുടെ ആത്മാവ് എന്ന് വായിക്കുന്നു. നമുക്കെല്ലാവർക്കും ആലോചന ആവശ്യമാണ്, കൗൺസിൽ, ഉപദേശം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പോലും ആരോടും ആലോചന ചോദിച്ചിട്ടില്ല എന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യരോട് അവൻ ഒരിക്കലും ആലോചന ചോദിച്ചിട്ടില്ല, മറിച്ച് അവൻ ആലോചന നൽകുകയായിരുന്നു. അഞ്ചാമതായി ബലത്തിൻ്റെ ആത്മാവ് എന്ന് നാം കാണുന്നു. അതെ, ശക്തി, അത് നമുക്ക് എത്രയോ ആവശ്യമായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയണമെന്നത്രേ, ഫിലിപ്പിയർ 3:10. പ്രിയ സുഹൃത്തെ, നമുക്കും ഇത് ആവശ്യമാണ്. ആറാമതായി പരിജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനം, ഉപരിജ്ഞാനം. ജ്ഞാനത്തെക്കാൾ കൂടിയതാണ് ഇത്. ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിയുവാൻ സാധിക്കുന്നതായ ആ അവസ്ഥയാണ്. 7, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഇത് 6, 7, ഇത് രണ്ടും ദൈവവചനം ക്രമമായി പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒന്നത്രേ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത്. ഞാൻ 3, 4 വാക്യങ്ങൾ വായിക്കട്ടെ. 11 3, 4, അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ എന്ന വടി കൊണ്ട് അവൻ ഭൂമി അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. ദുഷ്ടൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിനെ കുറിച്ചാണ്. മഹാപീഡനകാലം ഭൂമിയിലെ അവൻ്റെ വാഴ്ചയുടെ ദിനങ്ങളാണ്. മാനുഷിക രീതിയിൽ പറഞ്ഞാൽ ആ കാലത്ത് ലോകത്തിന് യാതൊരു വിടുതലുമില്ല. ഇസ്രായേൽ പോലും ആ കാലത്ത് കരഞ്ഞു വിലപിക്കും. എന്നാൽ വടക്കു നിന്നോ തെക്കു നിന്നോ കിഴക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ സഹായം വരികയില്ല. എന്നാൽ സഹായം വരുന്നത് ഉയരത്തിൽ നിന്നായിരിക്കും. ആ സമയത്ത് മശിഹ വരികയും തൻ്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം ഈ ലോകത്തിന് ഒരു ഭരണാധികാരിയെ ആവശ്യമായിരിക്കുന്നു. ലോകം അവന് വോട്ട് നൽകിയിട്ടില്ല, അവനെ തെരഞ്ഞെടുത്തിട്ടില്ല, അവർ അങ്ങനെ വോട്ട് നൽകുകയുമില്ല. എന്നാൽ ദൈവം അവന് വോട്ട് നൽകിയിട്ടുണ്ട്, ദൈവം അവനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ദൈവം അവൻ്റെ പക്ഷത്താണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെതായതുകൊണ്ട് ദൈവം അവനെ ഈ ഭൂമിയുടെ ഭരണാധികാരിയാക്കി. അവൻ ന്യായം വിധിക്കുവാൻ പോകുന്നു. ഒരു നീണ്ട കേസ് വിസ്താരത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകില്ല. എന്നാൽ ഒടുവിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് വളരെ ഭയാനകമായിരിക്കുകയും ചെയ്യും. രണ്ട് ന്യായവിധികൾ ഉണ്ടായിരിക്കും. ഒന്ന് വിശ്വാസികൾക്കും മറ്റൊന്ന് അവിശ്വാസികൾക്കും. മഹാപീഡനത്തിൻ്റെ തുടക്കത്തിൽ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുൻപാകെ വെളിപ്പെടും. പിന്നീട് 1007 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിനു മുൻപാകെ നഷ്ടപ്പെട്ട പാപികൾക്കുള്ള ന്യായവിധിയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ഒരു ദിവസം ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനു മുമ്പാകെ നിൽക്കേണ്ടി വരും. അന്ന് എന്നിലും നിങ്ങളിലും മറഞ്ഞിരിക്കുന്നതെല്ലാം അവൻ വെളിച്ചത്ത് കൊണ്ടുവരും. എത്ര വലിയ വെളിച്ചമായിരിക്കും അത്! അത് വളരെ ഭയാനകമാണ്. 5-ാം വാക്യം, നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയും ആയിരിക്കും. നീതിയും വിശ്വസ്തതയുമാണ് നമ്മുടെ കർത്താവിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ. ഭൂമിയിലെ കർത്താവിൻ്റെ വാഴ്ചയുടെ ഉദ്ദേശം നീതിയുടെയും ന്യായത്തിൻ്റെയും ഭരണം കൊണ്ടുവരിക എന്നതും ആദാമിന് നഷ്ടപ്പെട്ട ആധിപത്യം പുനഃസ്ഥാപിക്കുക എന്നതുമാണ്. ഇനിയും രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. കർത്താവ് ഭൂമിയിൽ വാഴുന്ന നാളിൽ പശുക്കിടാവും ബാലസിംഹവും ഒരുമിച്ച് കിടക്കും. ഇന്ന് അവ ഒരുമിച്ച് കിടക്കണമെങ്കിൽ പശുക്കിടാവ് സിംഹത്തിൻ്റെ വയറ്റിലാകണം, അല്ലാതെ സാധിക്കില്ല. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുമെന്ന് ഇത് നമുക്ക് തമാശയായി തോന്നുന്നു അല്ലേ? സിംഹം വൈക്കോൽ തിന്നില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? കൂർമ്മബുദ്ധിയുള്ള ഒരു വേദാധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു, താനൊരു സിംഹത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലാകുന്നു എങ്കിൽ അതിനെ പുല്ല് തീറ്റിക്കുന്ന കാര്യം ഞാനേറ്റെന്ന്. ഈ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നോ, സിംഹത്തെ ഉണ്ടാക്കിയവന് സമയം വരുമ്പോൾ അതിനെ പുല്ല് തീറ്റിക്കാനും കഴിയും എന്നത്രേ. അതുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധയോടുകൂടെ പരിഗണിക്കേണ്ടതാണ്. 9-ാം വാക്യം, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഭൂലോകം മുഴുവനും ഈ ഭരണത്തിൻ കീഴിലായിരിക്കും. രാജ്യത്തിൻ്റെ പരിപാടിയെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. 10-ാം വാക്യം, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഈ വാക്യത്തിൻ്റെ താക്കോൽ അന്നാളിൽ എന്ന പദപ്രയോഗമാണ്. ഇത് മഹാപീഡനകാലത്തോടെ ആരംഭിച്ച് രാജ്യത്തിൻ്റെ ഒടുവിൽ വരെ തുടരും. ജാതികൾക്ക് സഹസ്രാബ്ദ രാജ്യത്തിൽ ഒരു പങ്കുണ്ടായിരിക്കും. 11-ാം വാക്യം നോക്കിക്കേ, അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. 11-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇസ്രായേൽ ജാതിയെ കർത്താവ് വീണ്ടും വാഗ്ദത്ത നാട്ടിൽ യഥാസ്ഥാനപ്പെടുത്തും എന്ന്. മോശെ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുകയും യോശുവ അവരെ ആ വാഗ്ദത്ത ദേശത്ത് കനാൻ ദേശത്ത് കൊണ്ടുവരികയും ചെയ്തപ്പോൾ 1-ാം തവണ അവർ അവിടെ കനാനിൽ താമസമാക്കി. 12-ാം വാക്യം, അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചുകൂട്ടുകയും ചെയ്യും. എന്താണ് ഇവിടെ പറയുന്ന കൊടി? അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അന്ന് വിനയവും താഴ്മയുമുള്ളവരുടെ ആശാകേന്ദ്രം അവനായിരിക്കും. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുന്നത് അന്നായിരിക്കും. അതാകുന്നു ദൈവത്തിൻ്റെ പദ്ധതി, അതാകുന്നു അവൻ്റെ പരിപാടി. അവൻ അത് നിവർത്തിക്കും. 15-ാം വാക്യം നോക്കിക്കാട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്ന് അവൻ്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴിയുണ്ടാകും. അശൂർ മുതൽ മിസ്രൈം വരെയുള്ള ഒരു വലിയ രാജപാതയുണ്ടാകും എന്നാണ് സക്രിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇനിയും നാം തുടർന്ന് 12-ാം അധ്യായം നോക്കുവാൻ പോവുകയാണ്. 12-ാം അധ്യായം വായിക്കുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിലെ, അതായത് 1000 ആണ്ട് വാഴ്ചയിലെ ആരാധനയാണ് ഈ അധ്യായത്തിലെ വിഷയം. 7-ാം അധ്യായത്തിൽ തുടങ്ങിയ പ്രവചന പരമ്പര 12-ാം അധ്യായത്തിൽ അവസാനിക്കുന്നതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. തൻ്റെ ജനത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയോടെയാണ് ഇതാരംഭിച്ചത്. ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തു ആളത്വപരമായി ഭരണം നടത്തുന്നതിനെക്കുറിച്ചുമാണ് 11-ാം അധ്യായത്തിൽ നാം കണ്ടത്. ഇനിയും 12-ാം അധ്യായത്തിൽ മഹാപീഡനം കഴിഞ്ഞ് ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും അടങ്ങിയിരിക്കുന്നതായി നാം കാണും. ഇപ്പോൾ ഇസ്രായേൽ രാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്നതായും സ്തോത്രഗാനങ്ങൾ ആലപിക്കുന്നതായും നാം കാണുന്നു. ഇസ്രായേലിനെ ഇപ്പോൾ നാം കാണുന്നത് വിലാപമതിലിങ്കലല്ല, ദൈവാലയത്തിലാണ്. ഇന്ന് അവർ വിലാപമതിലിങ്കലാണ്. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ പ്രവചനപ്രകാരം അവർ വാഗ്ദത്ത നാട്ടിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന സമയം എത്തിയിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവാണത്. ഈ ചെറിയ അധ്യായം ഒരു സങ്കീർത്തനം പോലെയാണ്. വാസ്തവത്തിൽ ഇതൊരു കീർത്തനം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു ആഭരണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്തപരവും നേരിട്ടുമുള്ള ഭരണത്തിൽ കീഴിൽ ആയിരിക്കുന്ന ഒരു ജനതയുടെ ആരാധനയാണ് ഇവിടെ നാം കാണുന്നത്. തങ്ങളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തതിനാൽ വീണ്ടെടുക്കപ്പെട്ട ഹൃദയങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. ശുദ്ധമായ ആരാധനയാണിത്. ഭൂമിയിൽ നിന്നും ശാപം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ആരാധനയ്ക്കിത് നല്ലൊരു സന്ദർഭമായിരിക്കുന്നു. കാരണം സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ നന്മ പ്രകടമായിരിക്കുന്നു. ഞാനും നിങ്ങളും ഇങ്ങനെയൊരു നന്മ ഒന്നിലും കണ്ടിട്ടില്ല. കാരണം ശാപം ഇപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ ഇത് പൂർണ്ണമായും നീങ്ങി ഭൂമി തികച്ചും വ്യത്യസ്തമാകുന്നതാണ്. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വീണ്ടെടുപ്പിനായി യഹോവയെ സ്തുതിക്കുന്നതാണ് നാം കാണുന്നത്. 1-ാം വാക്യം, അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവയെ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇതാ അന്നാളിൽ എന്ന പ്രയോഗം നാം കാണുന്നു. മഹാപീഡനത്തിന്റെ ആരംഭം മുതൽ ക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കാനിരിക്കുന്ന സഹസ്രാബ്ദ രാജ്യം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവാണ് ഈ അന്നാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം കണ്ടല്ലോ. ഈ വാക്യം വ്യക്തമാക്കുന്നത് പാപത്തിന്റെ രാത്രി കഴിഞ്ഞ് വീണ്ടെടുപ്പിന്റെ പകൽ വന്നു എന്നത്രേ. ഇസ്രായേൽ ജാതി മഹാപീഡനത്തിന്റെ ഭയങ്കര രാത്രിയിൽ കൂടി കടന്നിരിക്കുന്നു. ഇപ്പോൾ പ്രകാശം വന്നിരിക്കുന്നു. പീഡനകാലം കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ ആ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അവർ കടന്നിരിക്കുന്നു. അതെ, ഇത് ആരാധന അർപ്പിക്കാനുള്ള സമയം തന്നെ. സഹസ്രാബ്ദ രാജ്യത്തിൻ്റെ പ്രത്യേകത ശുദ്ധമായ സന്തോഷമാണ്. 2-ാം വാക്യം നോക്കിക്കാട്ടെ. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കുകൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ശ്രദ്ധിച്ചാലും യഹോവ രക്ഷ തന്നു എന്നല്ല അവർ പറയുന്നത്. പിന്നെയോ, യഹോവ തന്നെ രക്ഷയായിരിക്കുന്നു എന്നാണ്. രക്ഷ ഒരു വ്യക്തിയാണ്, അതൊരു പരിപാടിയല്ല. അതൊരു വ്യവസ്ഥിതിയോ ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ അല്ല. രക്ഷ ഒരു വ്യക്തിയാണ്. കർത്താവായ യഹോവ, അതെ, കർത്താവായ യേശു ക്രിസ്തു. രക്ഷയ്ക്കായി അവർ അവനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. 3-ാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും. ഉറവുകൾ സമൃദ്ധിയെ കുറിക്കുന്നു, നിറവിനെ. അവൻ്റെ രക്ഷ ഹൃദയത്തിൽ തൃപ്തിയും സന്തോഷവും സമൃദ്ധിയും നൽകുന്നു. സഹസ്രാബ്ദ വാഴ്ച വലിയ സന്തോഷത്തിൻ്റെ സമയമായിരിക്കും. തനിക്ക് സ്വന്തമായവരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നാം സന്തോഷമുള്ളവരായിരിക്കാൻ അവൻ ആശിക്കുന്നു. നമുക്കുള്ള രക്ഷ സന്തോഷിക്കുന്നതിനും അവനെ ആരാധിക്കുന്നതിനും നമുക്ക് കാരണമായിരിക്കുന്നു. ഈ സന്തോഷം നമുക്കില്ലാതെ അവനെ സാക്ഷിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. യഹോവയെ അവൻ്റെ സൃഷ്ടിപ്പിനെ ചൊല്ലി സ്തുതിക്കുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നാലാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ. അന്നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് താങ്കൾക്ക് സംശയമില്ലല്ലോ. ഒരുപാട് പ്രാവശ്യം ഞാനിപ്പോൾ അത് വിശദീകരിച്ചു. അതെ, അത് സഹസ്രാബ്ദത്തെ കുറിക്കുന്നു, ദിവസത്തിൻ്റെ പ്രകാശമുള്ള ഭാഗം. കർത്താവിൻ്റെ നാൾ പൊട്ടി വിടരുന്നത് പാപത്തിൻ്റെ രാത്രിയോടെയാണ്. നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് സൂര്യോദയത്തോടെയാണല്ലോ. എന്നാൽ പഴയ നിയമത്തിൽ ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമനത്തോടെയാണ്. സങ്കീർത്തനം 30:5 നാം വായിക്കുന്നല്ലോ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. 1000 ആണ്ട് വാഴ്ചക്കാലം സന്തോഷത്തിൻ്റെ പ്രഭാതവും രക്ഷയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള സമയവുമാണ്. അത് മാത്രമല്ല, സൃഷ്ടിതാവ് എന്ന നിലയിൽ ദൈവത്തിന് നന്ദി പറയേണ്ട സമയവുമാണ് ഈ 1000 ആണ്ട് വാഴ്ചക്കാലം. അവൻ്റെ മഹത്വവും നിരന്തരവുമായ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ പ്രസിദ്ധമാക്കത്തക്കവണ്ണം അവൻ്റെ നാമത്തെ ഉയർത്തേണ്ടതുണ്ട്. അവൻ്റെ പ്രവൃത്തികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിപ്പിലെ പ്രവൃത്തി മാത്രമല്ല, താൻ ചെയ്യുന്നതെല്ലാം ഉൾപ്പെടുന്നു. അന്നാളിൽ നിങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്ന് പറയും. അതെ, യഹോവയ്ക്ക് ഹല്ലേലൂയ പാടുവീൻ എന്ന്. 5-ാം വാക്യം, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. 6 ദിവസത്തെ തൻ്റെ സൃഷ്ടിപ്പിൽ കർത്താവ് ആ സൃഷ്ടിപ്പിൻ പ്രവൃത്തി തികച്ചു. എന്നിട്ട് അവയെ നോക്കി പറഞ്ഞു, സകലതും നല്ലത്. ദൈവം നല്ലത് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. പാപം ഇതിനെ താറുമാറാക്കിയെങ്കിലും പൂർണ്ണമായ ഒരു രക്ഷ ദൈവം നമുക്കൊരുക്കി തന്നു. നാം ഇതിന് നന്ദി പറയണോ? പക്ഷികളുടെ പാട്ടും പൂക്കളുടെയും മരങ്ങളുടെയും പ്രകൃതിയുടെയും ഭംഗിയും ഇതൊക്കെ താങ്കളെ ആകർഷിക്കുന്നില്ലേ? ഭൂമി പാപത്താൽ ശപിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇപ്പോഴും ഇത് സുന്ദരമായിരിക്കുന്നു. ശാപം നീങ്ങുമ്പോൾ ഇത് എത്ര സുന്ദരമായിരിക്കും എന്ന് ഒന്നോർത്തു നോക്കൂ. ദൈവത്തിന് സ്തുതി പാടുവാൻ ഇന്ന് മാത്രമല്ല, അന്നും എന്നും നമുക്ക് അവസരമുണ്ട്. 6-ാം വാക്യം, സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യയെ വലിയവനായിരിക്കിയാൽ ഘോഷിച്ചുല്ലസിപ്പിൻ. വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളുടെ അന്തരംഗത്തു നിന്നും ഉയരുന്ന സ്തുതിയാണിത്. പാപം സൃഷ്ടിക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഇതുമാത്രം അല്ല, ഈ ഹല്ലേലൂയ കൊടുക്കുന്നതാണല്ലോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പ്രിയ സുഹൃത്തെ, ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ സമർപ്പണത്തെക്കുറിച്ച് നാം പറയാറുണ്ട്. എന്നാൽ സമർപ്പണത്തിൻ്റെ അർത്ഥം എന്തെന്ന് പോലും നാം അറിയുന്നില്ല എന്നതല്ലേ വാസ്തവം? ആ മഹത്വപൂർണമായ നാളിൽ അവർ അതിൻ്റെ അർത്ഥം അറിയും, ഒപ്പം നാമും അതറിയും. സമർപ്പണത്തിൻ്റെ ആഴങ്ങൾ ഇനിയും നാം കൂടുതൽ അറിയേണ്ടിയിരിക്കും. അത് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. 111-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും എന്ന്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഈ അതിമനോഹരമായ അനുഭവം, രക്ഷയുടേതായുള്ള സന്തോഷം നാം ആസ്വദിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ.